ഡേറ്റ ഡേറ്റ വെച്ച് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട്. നമുക്കിപ്പോൾ ഒരു ഡേറ്റയെന്നകത്ത് നമുക്കൊരു ട്രെൻഡ് കണ്ടുപിടിക്കാം, ആ ട്രെൻഡ് വെച്ചിട്ട് നമുക്ക് പ്രെഡിക്ഷൻസ് എടുക്കാം. ഡേറ്റയിൽ നിന്ന് നമുക്കൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യാം, ആ മോഡലിൽ നിന്ന് നമുക്ക് പ്രെഡിക്ഷൻസ് എടുക്കാം. അങ്ങനെ കുറേ പോസിബിലിറ്റീസ് ഉണ്ട് ഇപ്പോൾ ഡേറ്റ വെച്ചിട്ട്. ലോകത്തുള്ള മിക്ക കമ്പനീസും, ഐ ടി കമ്പനീസ് മാത്രമല്ല, എൻജിനീയറിംഗ് ആയിക്കോട്ടെ, അഗ്രികൾച്ചർ ആയിക്കോട്ടെ, എന്ത് ഫീൽഡിലുള്ള കമ്പനീസ് ആണെങ്കിലും ഇപ്പോൾ ഗവൺമെൻറ്സ് വരെ ഡേറ്റ കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഇടയ്ക്ക് കേട്ടു ചൈനയിൽ അവർ പബ്ലിക് സ്ക്വയർസിൽ ക്യാമറ വെക്കാൻ തുടങ്ങി ആൾക്കാരുടെ ഫേസ് അനലൈസ് ചെയ്യാനായിട്ട്. അവരുടെ മുഖം സ്കാൻ ചെയ്തിട്ട് ആരാണ് ഐഡൻറ്റിഫൈ ചെയ്യാനും പോലീസിന് അവർക്ക് ഓൾറെഡി എല്ലാ ഡേറ്റാബേസുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഇയാൾ ആരാന്ന് മനസ്സിലാക്കി ഇയാൾക്ക് എന്തെങ്കിലും ക്രിമിനൽ റെക്കോർഡ്സ് ഉണ്ടോയെന്നോ അല്ലെങ്കിൽ ഇയാൾ വാണ്ടഡ് ലിസ്റ്റിലുള്ള ഒരാളാണെന്നോ മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ടെക്നോളജീസ് ഇപ്പോൾ അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ കേസസ് വരുമ്പോൾ, അതായത് ഹ്യൂമൻ ഡേറ്റ വെച്ചിട്ട് ഇപ്പോൾ ഒരു ഒരാളുടെ ഫേസ് വെച്ചിട്ടോ ഒരാളുടെ വോയിസ് വെച്ചിട്ടോ നമ്മൾ ഡേറ്റ അനാലിസിസ് നടത്തുമ്പോൾ കുറച്ച് പ്രൈവസി കൺസേൺസ് വരും. അങ്ങനത്തെ കുറേ പ്രൈവസി കൺസേൺസ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന കമ്പനീസാണ് ആമസോണും ഗൂഗിളും അങ്ങനത്തെ കമ്പനീസൊക്കെ. ഇവർക്ക് എന്താണ് ഇപ്പോൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇവരുടെ സ്മാർട്ട് ഹോം ഡിവൈസസ് ഉണ്ട്. നമുക്കറിയാം ഗൂഗിൾ ഹോം ഉണ്ട്, ആമസോണിൻ്റെ അലക്സ ഉണ്ട്, അങ്ങനെ കുറേ ഇപ്പോൾ വിൻഡോസിന് തന്നെ കോർട്ടാന ഉണ്ടായിരുന്നു. ഈ ഡിവൈസസൊക്കെ കോൺസ്റ്റൻ്റ്ലി നമ്മളുടെ വോയിസിന് വേണ്ടിയിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ പോഡ്കാസ്റ്റിൽ ഇതിനു മുമ്പ് ഒരു എപ്പിസോഡിൽ മൈൽസ് ടു കിലോമീറ്റർ കൺവേർഷൻ അറിയാത്തതുകൊണ്ട് ഞാൻ ഓക്കെ ഗൂഗിൾ എന്നൊക്കെ പറഞ്ഞ് ഗൂഗിളിനോട് ഇതിൻ്റെ റിസൾട്ട് ചോദിക്കുകയുണ്ടായി, എന്താണ് കൺവേർഷൻ്റെ കാര്യം എന്നൊക്കെ. അപ്പോൾ അതുപോലെ നമ്മളാ ഒരു കീവേഡ് പറയാനായിട്ട് ഡിവൈസസ് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴും ഒരു ആക്റ്റീവ് ലിസണിങ് മോഡിലാണ് എപ്പോഴും. പക്ഷേ ഇവർ ഈ ഡേറ്റ കളക്ട് ചെയ്യുക മാത്രമല്ല, ഇതിവർ സ്റ്റോറും ചെയ്യുന്നുണ്ട്. ഈ ഗൂഗിൾ ഹോം പോലത്തെ ഡിവൈസസ് ഉള്ളവർക്ക് അറിയാം, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ തന്നെ നിങ്ങളുടെ കീവേഡ് പറഞ്ഞ് ഓരോ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ഫോണിനോട് ചോദിക്കുമ്പോഴും ആ കോൺവെർസേഷൻസ് എല്ലാം ഗൂഗിൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഗൂഗിളിൻ്റെ ഹിസ്റ്ററിക്കകത്ത് ചെന്നാൽ നിങ്ങൾക്ക് ആ റെക്കോർഡ് ചെയ്ത് സെക്ഷൻസ് കാണാനും അത് റീപ്ലേ ചെയ്യാനും പറ്റും. നിങ്ങൾ എന്ത് ക്വസ്റ്റ്യനാണ് ചോദിച്ചതെന്നുള്ളത്. ഇപ്പോൾ ഗൂഗിൾ ഹോമിൻ്റെ തന്നെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ഗൂഗിൾ ഹോം ഡിവൈസസ് ഉള്ളവർക്ക്. അപ്പോൾ എനിക്കിവിടെ ഒരു ഗൂഗിൾ ഹോം ഉണ്ട്, ഗൂഗിൾ ഹോമിൻ്റെ ആപ്ലിക്കേഷന് ചെല്ലുമ്പോൾ എനിക്ക് പഴയ കോൺവെർസേഷൻസ് എനിക്ക് നോക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ മീനിങ് അവർ ആ ഡേറ്റ എല്ലാം സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഡേറ്റ സ്റ്റോർ ചെയ്യണത് ചിലപ്പോൾ പബ്ലിക്കലി അവൈലബിൾ ആയിരിക്കില്ല, പക്ഷേ അവർക്ക് വേണമെങ്കിൽ അവരുടെ ട്രെയിനിങ് പർപ്പസസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം നമ്മുടെ പെർമിഷൻ ഇല്ലാണ്ട്. അപ്പോൾ ചില കേസസിൽ നമുക്ക് ഓപ്റ്റ് ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, പക്ഷേ അത് എന്തോരോ ആൾക്കാർക്ക് അതിനെക്കുറിച്ച് അറിയുമെന്ന് നമുക്കറിയില്ല. ബൈ ഡിഫോൾട്ട് ഗൂഗിൾ അവരുടെ നമ്മളുടെ റെക്കോർഡ് ചെയ്യണ ഡേറ്റ, നമ്മൾ പെർമിഷൻ, അത് നമ്മളിപ്പോൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വായിച്ചിട്ടല്ലോ നമ്മൾ ഓരോ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യണം. നമ്മൾ ചുമ്മാ പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ചുമ്മാ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ചു എന്നും പറഞ്ഞ് ടിക്കറ്റ് കൊടുക്കും. പക്ഷേ മിക്ക കേസിലും ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസിനകത്ത് ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു ഫ്രേസും എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളുടെ വോയിസ് എന്തോരും പ്രൈവസി കൺസേൺ ഉയർത്തുന്ന സംഭവമാണെന്ന് അറിയില്ല. പക്ഷേ ഗൂഗിൾ അവരുടെ പുതിയ ഫേസ് മാച്ച് ടെക്നോളജി എന്ന് പറഞ്ഞ ഒരു ടെക്നോളജിക്ക് വേണ്ടിയിട്ട് അവർ നമ്മളുടെ ഫേഷ്യൽ ഡേറ്റയും കളക്ട് ചെയ്യുന്നുണ്ട്. ഗൂഗിളിൻ്റെ തന്നെ നെസ്റ്റ് ഹബ് എന്നും പറഞ്ഞ ഒരു ടാബ്ലറ്റ് ഡിവൈസ് അവർ ഇറക്കിയായിരുന്നു, ഇങ്ങനെ ഹോം സെക്യൂരിറ്റി അല്ലെങ്കിൽ ഹോം സ്മാർട്ട് ഡിവൈസ് എന്നൊക്കെ പറയുന്ന സംഭവം. അപ്പോൾ അതിന് അൺലോക്ക് ചെയ്യാനായിട്ട് പിൻകോഡുകളിന് പകരം നമ്മളുടെ ഫേസ് ആണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഇത് ഒരു കംഫർട്ട് ഫീച്ചറായിട്ടാണ് അവർ പറയണത്. കാരണം ഒരു വീട്ടിൽ കുറേ ആൾക്കാരുണ്ടെങ്കിൽ അവരെല്ലാ പ്രാവശ്യവും ഓരോ പിന്നടിച്ചിട്ട് വേണമല്ലോ അൺലോക്ക് ചെയ്യാനായിട്ട്. അതൊഴിവാക്കാനായിട്ട് ആ ആൾക്കാരുടെ ഫേസ് സ്റ്റോർ ചെയ്താൽ നമ്മൾ ആ ഡിവൈസിൻ്റെ മുമ്പിൽ വന്നു നിന്നാൽ ഫോൺ അല്ലെങ്കിൽ ആ ടാബ്ലറ്റ് അൺലോക്ക് ആവും. എന്നിട്ട് നമുക്ക് ഈ നമ്മൾ ആ ഡിവൈസ് യൂസ് ചെയ്യാമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ലൈഡ് ഷോ സെറ്റ് ചെയ്യാമെന്നോ അങ്ങനത്തെ കുറേ ഓപ്ഷൻസൊക്കെ വരും. സാംസങ്ങും ആപ്പിളും ഇവരൊക്കെ ഇവരുടെ ഫോണിൽ ഓൾറെഡി ഇംപ്ലിമെൻ്റ് ചെയ്തൊരു ടെക്നോളജിയാണ് ഫേസ് ഐ ഡി അല്ലെങ്കിൽ ഫേസ് മാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗൂഗിളും സാംസങ്ങും ആപ്പിളും ഇവരെല്ലാം ടെക്നോളജി ജയൻസ് ആണ്. ഇവരെങ്ങനെയാണ് നമ്മളുടെ ഡേറ്റ, നമ്മളുടെ ഫേഷ്യൽ ഡേറ്റ യൂസ് ചെയ്യണതും പ്രോസസ്സ് ചെയ്യണതും സ്റ്റോർ ചെയ്യണതും ഒന്നും നമുക്കറിയില്ല. അപ്പോൾ ഇതെല്ലാം നമുക്കൊരു പ്രൈവസി കൺസേൺ ആണ്. ഇതുപോലെ തന്നെ ഗൂഗിൾ ഫോട്ടോസ് യൂസ് ചെയ്യണവർക്കറിയാം, അല്ലെങ്കിൽ ആപ്പിൾ ഫോട്ടോസ് യൂസ് ചെയ്യണവർക്കറിയാം, അല്ലെങ്കിൽ ഫേസ്ബുക്കിനകത്ത് വരെ നമുക്ക് ടാഗ് ആൾക്കാരെ ടാഗ് ചെയ്യാനുള്ള റെക്കമെൻഡേഷൻസ് വരും, നമുക്ക് ആൾക്കാരായിട്ട് ഷെയർ ചെയ്യാനുള്ള റെക്കമെൻഡേഷൻസ് വരും. നമ്മുടെ ഫോട്ടോസ്, നമ്മളിപ്പോൾ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ അതിനകത്ത് ആ ഫോട്ടോയിലുള്ള ആരൊക്കെയാണെന്ന് നമുക്ക് ഇങ്ങോട്ട് റെക്കമെൻഡേഷൻസ് വരും, നമുക്ക് വേണമെങ്കിൽ അവരെ ടാഗ് ചെയ്യാം ഡയറക്റ്റ്ലി. അപ്പോൾ ഇതൊക്കെ ഒരു കൺവീനിയൻസ് ഫീച്ചറാണ്, പക്ഷേ ഇതൊരു പ്രൈവസി കൺസേണും കൂടെയാണ്. ബേസിക്കലി നമ്മൾ അപ്ലോഡ് ചെയ്യണത് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് അപ്ലോഡ് ചെയ്യുന്ന ഡേറ്റ എല്ലാം ഇവർ ഇവരുടെ ഒരു ട്രെയിനിങ് മോഡലിലേക്ക് ഇവർ ഫീഡ് ചെയ്യും. എന്നിട്ട് ഈ മോഡൽ വെച്ചിട്ട് നമ്മളുടെ പുതിയ ഇമേജസ് ആ മോഡലിന് കൊടുക്കും, എന്നിട്ട് അതിൻ്റെ റിസൾട്ട് വരും, എന്നിട്ട് അതനുസരിച്ചാണ് നമുക്ക് റെക്കമെൻഡേഷൻസ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ റിയൽ ടൈം സംഭവിക്കുന്ന സംഭവങ്ങളാണ്. ടെക്നോളജീസ് അത്രയും അഡ്വാൻസ് ആയി കഴിഞ്ഞു നമ്മളുടെ ഫേസസ് വരെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ഇതൊരു മൊബൈൽ ഡിവൈസിലേക്കോ അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റിലേക്കോ വരുമ്പോൾ ഇതിൻ്റെ പ്രൈവസി കൺസേണിന് വരുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ്. പക്ഷേ ഈ സർവീസസ് എന്നൊക്കെ നമുക്ക് ഓപ്റ്റ് ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. ചില കേസസിൽ ഇപ്പോൾ ഗൂഗിൾ ഫോട്ടോസിനകത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ ഓപ്റ്റ് ഔട്ട് ചെയ്യാം. ആപ്പിൾ ID നമുക്ക് ഓഫ് ചെയ്യാം, ഫേസ് ID ഓഫ് ചെയ്യാം, അങ്ങനെ കുറേ ഇതെല്ലാം ടേൺ ഓഫ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഇപ്പോൾ ചൈന പോലത്തെ സ്ഥലത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എയർപോർട്ടിൽ ചെന്നാലോ അവിടെയൊക്കെ സെക്യൂരിറ്റി ക്യാമറാസ് ഉണ്ട്. അവർ നമ്മുടെ ഇപ്പോഴത്തെ ടെക്നോളജി വെച്ചിട്ട് നമ്മുടെ ഫേസ് CCTV വരിക മാത്രമല്ല, അവർ ആ വരുന്ന വീഡിയോ അനലൈസ് ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ ഫേസ് റെക്കഗ്നിഷൻ പ്രോഗ്രാം ഇവിടെ റൺ ചെയ്തിട്ട് ആരാന്ന് മനസ്സിലാക്കാനും ഇവർ എക്സിസ്റ്റിംഗ് ത്രെട്ട് ആണോ എന്ന് മനസ്സിലാക്കാനൊക്കെ പറ്റുന്ന കുറേ ടെക്നോളജീസ് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മിക്ക കേസിലും അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇങ്ങനത്തെ ചില കേസസിൽ മാത്രം നമുക്ക് ഇപ്പോഴും വലിയ പിടിയില്ല. ഈ ആപ്പിളും ഗൂഗിളിനകത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഫേസ് ID വെച്ചിട്ട് നമുക്ക് പേയ്മെൻറ്റ്സ് വരെ നടത്താം. പക്ഷേ ഇതിനധികം ട്രസ്റ്റ് ചെയ്യരുതെന്നാണ് സെക്യൂരിറ്റി റിസർച്ചേഴ്സ് പറയുന്നത്. ഈ ഫിംഗർ പ്രിൻറ്റ് സ്കാനിങ് ടെക്നോളജി വന്നപ്പോൾ ഇനീഷ്യലി അത് സെക്യൂറും അല്ലായിരുന്നു, എഫിഷ്യൻറ്റും അല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കുറച്ചും കൂടെ സ്മാർട്ടർ ആയി. ഇപ്പോൾ സ്ക്രീനിൻ്റെ അടിയിലുള്ള സ്കാനേഴ്സ് വരെ വന്നു തുടങ്ങി. അതിപ്പോൾ അതുപോലെ തന്നെ സമയമെടുക്കും, ടെക്നോളജിക്ക് അതിൻ്റെ സമയം കൊടുത്ത് അത് ഇവോൾവ് ചെയ്തിട്ട് ബെറ്റർ ടെക്നോളജീസ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ജർമ്മനിയിൽ ഈ ഇടയ്ക്ക് ഒരു സംഭവം നടന്നതാണ്. ഒരു ആക്സിഡൻറ്റ് നടന്ന സീനിൽ ഈ ട്രാഫിക് പോലീസ് ഈ ആക്സിഡൻറ്റ് നടന്ന സീനിൻ്റെ ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന ഡ്രൈവേഴ്സിന് ഒരു വഴക്ക് പറയുന്ന ഒരു വീഡിയോ. ജർമ്മൻ റൂൾ അനുസരിച്ച് ഇങ്ങനത്തെ ആക്സിഡൻറ്റ് നടക്കുന്ന സ്ഥലത്ത് നമ്മൾ ട്രാഫിക് പോലീസ് പറയണത് കേട്ട് നമ്മുടെ വണ്ടി സ്ലോ ആയിട്ട് സൈഡിൽ കൂടെ മാറ്റി കൊണ്ടുപോകുക എന്നുള്ളതാണ് സംഭവം. അങ്ങനെയാണ് റൂള്. നമ്മൾ ആ റൂളിനെ ലംഘിച്ച് നമ്മളിപ്പോൾ ആ സമയത്ത് നമ്മുടെ ഫോൺ എടുത്ത് പുറത്തേക്ക് ഇട്ട് റെക്കോർഡ് ചെയ്യാൻ നോക്കിയാലോ ഫോട്ടോസ് എടുക്കാൻ നോക്കിയാലോ വണ്ടിക്കകത്തുള്ള ആരായിക്കോട്ടെ, അപ്പോൾ ഈ റൂൾ വെച്ചിട്ട് നമുക്ക് ഫൈൻ കിട്ടാം, നമുക്ക് വേണമെങ്കിൽ ജയിലിൽ കൊണ്ടുപോകാം, കൗൺസിലിങ്ങിൽ വിടാം, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു ആക്സിഡൻറ്റ് നടന്നപ്പോൾ ഒരു ലോറിയാണ് ആക്സിഡൻറ്റ് പെട്ടത്. അപ്പോൾ ഈ ലോറി ഓടിച്ചൊരു ഹംഗേറിയൻ ഡ്രൈവറാണ്. അപ്പോൾ ഈ പുള്ളിയോടെ മരിച്ച അടക്കമാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് കുറച്ച് ഡ്രൈവേഴ്സ് ഇതിൻ്റെ വീഡിയോ എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഈ പോലീസ് എന്നിട്ട് ഇവരെ പുറത്തേക്ക് വിളിച്ചിട്ട് വണ്ടി നിർത്തിച്ച് പുറത്തേക്ക് വിളിപ്പിച്ചിട്ട് ഇവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താ ബോഡി കാണാനോ, നിങ്ങൾക്ക് ഫോട്ടോസ് മാത്രം എടുത്താൽ മതിയോ, എന്താ അടുത്ത് വന്ന് കാണാത്ത എന്താണ്, നിങ്ങൾ അടുത്തേക്ക് വന്ന് കാണൂ, ഇങ്ങനെയാണോ ഒരു ഡെഡ് ബോഡീനെ നിങ്ങൾ ട്രീറ്റ് ചെയ്യണത്, നിങ്ങൾ ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് കാണിക്കണത്, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ ഡയലോഗ് ഇറക്കി. പുള്ളി ഭയങ്കര വഴക്കുറച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ മൊറാലിറ്റീനെയാണ് ശരിക്കും ക്വസ്റ്റ്യൻ ചെയ്യണത്. ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് നടക്കുമ്പോൾ ഇങ്ങനെയാണോ നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചോദ്യമാണ് ട്രാഫിക് പോലീസ് ചോദിച്ചത്. ഈ വഴക്ക് പറഞ്ഞതിന് ശേഷം ഡ്രൈവർമാരെ വെറുതെ വിടുക മാത്രമല്ല, അവർക്ക് ഫൈനും ഉണ്ട്. റൂൾ അനുസരിച്ച് അവർക്കെന്തോ 130 യൂറോ വെച്ചിട്ട് രണ്ടുപേർക്കും ഫൈനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് ഞാൻ നാട്ടിലത്തെ കാര്യം ആലോചിച്ചത്. ഈ നാട്ടിൽ ഒരു ആക്സിഡൻറ്റ് നടന്ന് അതിൻ്റെ CCTV ഫുട്ടേജ് കിട്ടാനായിട്ട് ആൾക്കാർ കാത്തിരിക്കുകയാണ് ന്യൂസിൽ കൊണ്ടുവന്നിടാനായിട്ട്. എങ്ങനത്തെ വീഡിയോ ആണെങ്കിലും ആയിക്കോട്ടെ, അവർ ഒരാളുടെ നെഞ്ചത്തിക്കൂടെ ടയറ് കയറി ഇറങ്ങുന്ന വീഡിയോ ആണെങ്കിലും അവർ ബ്ലർ ചെയ്തിട്ട് പോലും അല്ലാണ്ട് ഫസ്റ്റ് വിഷ്വൽസ് ഒന്നും അവർ ബ്ലർ ചെയ്യില്ല. ആദ്യമായിട്ട് കാണിക്കുകയാണെങ്കിൽ അവർ ബ്ലർ ചെയ്യില്ല, അതിൻ്റെ പിന്നീട് അവർ റീടെലികാസ്റ്റിലൊക്കെ ബ്ലർ ചെയ്യും. എന്തിനാണെന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ. ഇന്നാൾ യൂട്യൂബിൽ ഇതുപോലെ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഒരു ചാനലിനകത്ത് അവരുടെ വീഡിയോനകത്ത് കണ്ടാണ് ഒരു ഏതൊരാളെ തട്ടിക്കൊണ്ട് പോയിട്ട് ആ പുള്ളീനെ വണ്ടിക്കകത്ത് ഇരുത്തേക്കുവാണ്. അപ്പോൾ ആ വണ്ടീനെ ചെക്കിങ്ങിന് വിളിച്ചപ്പോൾ വണ്ടിയിലുണ്ടായിരുന്ന ഡ്രൈവർ പെട്ടെന്ന് ആക്സിഡൻറ്റ് ഓട്ടി മുമ്പിലുണ്ടായിരുന്ന ഒരു സ്കൂട്ടറുകാരൻ്റെ മേത്തിക്കൂടെ വണ്ടി കയറ്റി ഓടിച്ചു കൊണ്ടുപോകണം. അപ്പോൾ അതൊക്കെ ചുമ്മാ കളറിൽ ഒരു ബ്ലറിങ്ങും ഇല്ലാണ്ട് കളറിൽ അവർ അപ്ലോഡ് ചെയ്ത് വെച്ചേക്കുവാണ് യൂട്യൂബിൽ. ഇതൊരു ന്യൂസിൻ്റെ വാല്യൂ കാണിക്കാനാണെങ്കിൽ, എന്നുവെച്ചാൽ ആ ഒരു ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആണെന്ന് പറയാനാണെങ്കിൽ അത് ഇങ്ങനെയൊക്കെ കാണിക്കേണ്ട ആവശ്യമുണ്ടോയെന്ന് അറിയില്ല. ഒരു കണ്ടിന്യൂസ് വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് കാണിച്ചാൽ മതിയല്ലോ, ഒരു ആക്സിഡൻറ്റ് മുമ്പ് നടന്ന ഒരു സ്ക്രീൻഷോട്ട് കാണിച്ചാൽ മതിയല്ലോ എങ്ങനെയാണ് നടന്നതെന്നുള്ളത്. ആ CCTV ഫുട്ടേജ് അതുപോലെ തന്നെ ഫുള്ളായിട്ട് പ്ലേ ചെയ്യേണ്ട ആവശ്യമോ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ നാട്ടിലെ മീഡിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും തലതെറിച്ച മീഡിയയാണ്. ബോംബെയിലുണ്ടായ അറ്റാക്ക് നടന്നപ്പോൾ ഈ കമാൻഡോസ് റൂഫ് ടോപ്പിൽ വന്ന് ഇറങ്ങണതിൻ്റെ വീഡിയോ അവർ ഇട്ടിട്ട് അപ്പുറത്തിരിക്കുന്ന ആൾക്കാർക്ക്, പാകിസ്ഥാനിലിരുന്നത് കാണുന്ന ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയാനും മനസ്സിലാക്കാനും അതനുസരിച്ച് അവരുടെ സ്ട്രാറ്റജി മാറ്റാനൊക്കെ സാധിച്ചില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതുപോലെ തന്നെ ഇവിടെ യൂറോപ്പിലും ഇവിടെയൊക്കെ എല്ലാ കൺസ്ട്രക്ഷൻസും ബിൽഡിങ്സും ടെക്നോളജീസും മാത്രമല്ല അഡോപ്റ്റ് ചെയ്യേണ്ടത്, ഇതുപോലത്തെ ചില കൾച്ചറലായിട്ടുള്ള കാര്യങ്ങളും കൂടെ എടുക്കുകയായിരുന്നെങ്കിൽ കുറച്ചും കൂടെ പുരോഗമനം ഉണ്ടായാണ്. ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് മോശമെന്ന് പറയാനും അതിൻ്റെ മൊറാലിറ്റീനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനും ചിന്തിക്കാനും ഒക്കെ കഴിയുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ മീഡിയ എങ്കിലും ഈ ഒരു സംഭവം നിർത്തുവായിരുന്നെങ്കിൽ കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം നടക്കുമ്പോൾ, ഇപ്പോൾ ഒരു മീഡിയ ചാനലിൽ ഒരു CCTV ഫുട്ടേജ് ഒക്കെ ഇതുപോലെ ഇങ്ങനെ റോ ആയിട്ട് കാണിക്കുന്ന സംഭവം ഉണ്ടാകുമ്പോൾ അവരുടെ യൂട്യൂബ് ചാനലിലോ അല്ലെങ്കിൽ അവരുടെ മറ്റേന്താണ് BCCCയിലോ എന്ന് വെച്ചാൽ ബ്രോഡ്കാസ്റ്റിംഗ് കൺട്രോൾ കംപ്ലയിൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞ അവർക്കോ നമ്മൾ റിപ്പോർട്ട് അയക്കേണ്ട സമയമായിരിക്കും. ഇൻ്റർനെറ്റ് സ്കാംസ്. ഒരു ഇമെയിൽ അക്കൗണ്ട് ഉള്ള ആരാണെങ്കിലും നിങ്ങൾക്ക് ഇമെയിൽ കിട്ടുകയാണ്, നിങ്ങളുടെ സ്പാമിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മെയിൻ ഇൻബോക്സിലോ നിങ്ങൾക്ക് ഇമെയിൽ വന്നതാണ്, എന്താണ് ഒരു നൈജീരിയൻ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് ഇത്രയും ഡോളർ ട്രാൻസ്ഫർ ചെയ്യാൻ കിടക്കുന്നുണ്ട്, ഇവിടെ പെട്ട് കിടക്കുകയാണ്, നിങ്ങളുടെ അക്കൗണ്ട് നമ്പറും ഇൻഫർമേഷൻ തന്നാൽ പൈസ അയച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഇമെയിൽ എല്ലാവർക്കും കിട്ടി കാണേണ്ടതാണ്. അതിനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ അങ്ങനത്തെ ഇമെയിൽസ് ഒന്നും കിട്ടാൻ സാധ്യതയില്ല, കാരണം ഇപ്പോഴത്തെ നമ്മളുടെ ടെക്നോളജീസ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, സ്പാം ഡിറ്റക്ഷൻ ടെക്നോളജീസ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇതെല്ലാം ഇങ്ങനെ മെഷീൻ ലേണിങ്ങിൻ്റെ ഒരു കേപ്പബിലിറ്റി കൊണ്ട് വരുന്ന ഒരു സംഭവമാണ്. അതിനെക്കുറിച്ച് ഞാൻ പറയണില്ല, പക്ഷേ അങ്ങനത്തെ കുറേ സ്കാംസ് റണ്ണിങ് ആണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അതിൻ്റെ രീതികൾ മാറിയെന്ന് മാത്രം. പണ്ടൊക്കെ ഇമെയിലായിരുന്നെങ്കിൽ ഇപ്പോൾ അവർ നേരിട്ട് വിളിച്ചാണ് സ്കാം നടത്തുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കേട്ടൊരു വാർത്തയാണ്, ഗുസാറ്റിൻ്റെ പഴയ വൈസ് ചാൻസലറിന് ഇതുപോലെ തന്നെ ഒരു കോള് കിട്ടി. എവിടുന്നോ ഒരു കോള് കിട്ടി, പുള്ളി പറഞ്ഞു എന്തോ ബാങ്കിൽ നിന്നാണ് എന്നെ ഒരു OTP വന്നിട്ടുണ്ട്, OTP പറഞ്ഞു തരണം, എന്തോ ഒരു അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാനോ അങ്ങനെ എന്താണെന്നൊക്കെ പറഞ്ഞ് അവർ വിശ്വസിപ്പിച്ചു. അങ്ങനെ രണ്ട് പ്രാവശ്യം ഇങ്ങനെ OTP വന്ന് പറഞ്ഞു കൊടുത്ത് ആ വൈസ് ചാൻസലറിൻ്റെ കയ്യിൽ നിന്ന് 200,000 രൂപ പോയി എന്നാണ് ന്യൂസിൽ കണ്ടത്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഇങ്ങനത്തെ സ്കാംസ് നടക്കുന്നത്. ഇപ്പോൾ പുറത്താണെങ്കിലും, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യൂറോപ്പിൽ നടക്കുന്ന ഏറ്റവും വലിയ ടെലിഫോൺ സ്കാമാണ്, നമ്മുടെ ഇന്ത്യക്കാരെ വിളിച്ചിട്ട് അവർ പറയും നിങ്ങളുടെ വിസയ്ക്ക് എന്തോ പ്രശ്നമുണ്ടോ, നിങ്ങൾ ഇമിഗ്രേഷൻ ചെയ്തപ്പോൾ ഫോമിനകത്ത് ഫില്ല് ചെയ്ത് തെറ്റിപ്പോയി, നിങ്ങളുടെ വിസയ്ക്കകത്ത് ആപ്ലിക്കേഷനകത്ത് എന്തോ തെറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞ് അവർ വിളിക്കും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ വിളിക്കുന്നത് സ്റ്റുഡൻസിനൊക്കെ ആയിരിക്കും. ഇവർക്ക് എങ്ങനെയാണ് ഈ നമ്പർ കിട്ടണതെന്നോ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല, പക്ഷേ ഇവർ വിളിക്കണതൊക്കെ സ്റ്റുഡൻസിനെയാണ് മിക്ക കേസിലും. അപ്പോൾ ഇവർ സ്റ്റുഡൻസിനെ വിളിക്കും, എന്നിട്ട് അവർ പറയും സ്റ്റുഡൻസ് അപ്പോൾ എന്നിട്ട് ഈ കാര്യം പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ അവർക്ക് പേടിയും എപ്രാളവും, കാരണം അവർ കഷ്ടപ്പെട്ട് ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ അവിടെ ആദ്യം തന്നെ ഇങ്ങനത്തെ പ്രശ്നം അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ കാര്യമാണല്ലോ, അതും വേറെ നാടാണ് ഇന്ത്യയല്ല. അപ്പോൾ അവിടുത്തെ കുറേ ടെൻഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ഇന്നും തുടങ്ങിയതല്ല, ഇവിടെ ഇന്ത്യക്കാരെന്ന് വരാൻ തുടങ്ങി അന്ന് തൊട്ട് തുടങ്ങിയ ഇഷ്യൂസാണ് ഈ കാര്യങ്ങൾ. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അപ്പോൾ ഇവർ ആദ്യം നമ്മളോട് ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടെന്ന് പറയും, എന്നിട്ട് ഇവർ പറയും ഇത്രയും എമൗണ്ട് തന്നാലാണ്, ഇത്രയും ഫൈൻ അടച്ചാലാണ് അത് ശരിയാക്കാൻ പറ്റുള്ളൂ. അവരിങ്ങോട്ട് നമ്മുടെ ഡീറ്റെയിൽസും പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ വിശ്വസിച്ചു പോകും, ഇങ്ങനെ നമ്മുടെ പാസ്പോർട്ട് നമ്പറും നമ്മൾ എന്നാണ് ലാൻഡ് ചെയ്തതെന്നും പോണേന്നും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അവരിങ്ങോട്ടേക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ ശരി, സത്യമാണ്, സംഗതി ശരിയാണ്. പക്ഷേ ഇവർ നടത്തുന്ന സ്കാമിനകത്ത് എപ്പോഴും ഒരു ഫ്ലോ ഉണ്ട്. ആ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇവർ വിളിക്കുന്ന ആക്സെൻ്റാണ്. അപ്പോൾ ഇവർ വിളിച്ചിട്ട് പറയണത് ഇവർ ഫ്രഞ്ച് എംബസിന്നാണെന്നാണ് പറയണത്. ഫ്രഞ്ച് ആൾക്കാർക്ക് ഇംഗ്ലീഷ് മര്യാദയ്ക്ക് പറയാൻ അറിയില്ല. അപ്പോൾ എന്നുവെച്ചാൽ ഇവരുടെ ആക്സെൻറ്റ് ഭയങ്കര സ്ട്രോങ് ആണ്, ഒന്നല്ലെങ്കിൽ അത് അല്ലെങ്കിൽ ഇവരുടെ ഇംഗ്ലീഷ് അത്രയ്ക്ക് നല്ലതല്ല, എന്നുവെച്ചാൽ ഇവർക്ക് ഇംഗ്ലീഷ് അത്രയ്ക്ക് അറിയില്ല. അപ്പോൾ അന്നേരം ഇവർ എത്ര ട്രൈ ചെയ്താലും ആക്സെൻറ്റ് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്കൊരു ഡിഫിക്കൾട്ട് ലാംഗ്വേജാണ് ഫ്രഞ്ച്. ഇവരുടെ ഇംഗ്ലീഷും ഫ്രഞ്ചും തമ്മിൽ കുറേ സാമ്യങ്ങളുണ്ടെങ്കിലും വേർഡ്സ് തമ്മിൽ സിമിലാരിറ്റീസ് ഉണ്ടെങ്കിലും ചില പ്രൊണൗൺസിയേഷനകത്ത് ചില വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അത് നമുക്ക് എവിഡൻ്റ് ആയിട്ട് ഒരാൾ ഇംഗ്ലീഷ് ഫ്രഞ്ച് ആൾ ഇംഗ്ലീഷ് പറയാൻ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഈ സ്കാമർ നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഹിൻ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ആക്സെൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഇടയ്ക്ക് കഴിഞ്ഞ ആഴ്ച ഈ ഇന്ത്യൻസ് ഇൻ ഫ്രാൻസ് എന്നും പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്, ഇവിടെ ഫ്രഞ്ച് സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ ഫ്രാൻസിൽ താമസിക്കുന്ന ആൾക്കാർക്കോ ഇന്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാർക്കോ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റേഴ്സൊക്കെ ഇങ്ങനെ ഇടും പോസ്റ്റ്, ഇങ്ങനെ സ്കാമേഴ്സ് എപ്പോഴും വരണ്ട്, ആൾക്കാർ കംപ്ലയിൻറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്റ്റുഡൻസ് വിടും. എനിക്കിങ്ങനെ കോള് വന്നു, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് സ്റ്റുഡൻസ് വിടും. അപ്പോൾ ആ കൂട്ടത്തിൽ ഇന്നലെ വന്നൊരു പോസ്റ്റാണ്, ഒരാൾ ഇങ്ങനത്തെ ഒരു കോള് വന്നപ്പോൾ പുള്ളിക്ക് ഓൾറെഡി അവെയറാണ് ഇങ്ങനത്തെ സ്കാംസ് റണ്ണിങ് ആണെന്നുള്ളത്. പുള്ളിക്ക് ഇത് അറിയാവുന്നതുകൊണ്ട് പുള്ളി അപ്പോൾ തന്നെ കോള് വന്നപ്പോൾ തന്നെ എംബസിന്ന് പറഞ്ഞപ്പോൾ തന്നെ പുള്ളി റെക്കോർഡിങ് തുടങ്ങി ഫോണിൻ്റെ. എന്നിട്ട് പുള്ളി ഇങ്ങനെ സംസാരിച്ചു,
ഹലോ ഹലോ
Speak to Mr. Weibel.
Yeah, speaking.
Mohammed, this is Derek Rose calling you from, hello.
Yeah, I'm listening.
This is Derek Rose calling you from Embassy of India from Paris, France. How are you doing?
I'm doing good. How are you?
thing pretty good. So, Mr. Like, did you receive any call from Embassy of India for the re-verification of your immigration status?
No.
All right, so let me tell you, Mr. Like, this call is in regards to your immigration status. So, we have to re-verify some of the information in your name from your side, okay?
Just to tell you that this call is being recorded, and in any case, if there's anything wrong,
അപ്പോൾ നിങ്ങൾക്കും കിട്ടി കാണും ഞാൻ ആക്സെൻ്റാണ് പുള്ളിയുടെ ഫ്ലോ എന്ന് പറയാനായിട്ടുണ്ടായ കാര്യം. പുള്ളി സംസാരിക്കണ കേട്ടാൽ തന്നെ അറിയാം പുള്ളി ഒരു ഇന്ത്യക്കാരനാണ്, അല്ലെങ്കിൽ ഒരു ഏഷ്യൻ സംസാരം, പാകിസ്ഥാനി ആവാം, ബംഗ്ലാദേശി ആവാം, ഇന്ത്യക്കാരനാവാം, അവിടെ നിന്നുള്ള ആളാന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തായാലും ഒരു ഫ്രഞ്ച് അല്ലെന്ന് നമുക്ക് എന്തായാലും അറിയാം. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ സ്കാംസ് വർക്കുന്നത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് തന്നെ ഒരു ചിരി വന്നു. പുള്ളി എന്നിട്ട് കോള് കട്ട് ചെയ്തപ്പോൾ ഒരു തെറിയും പറഞ്ഞിട്ടാണ് പുള്ളി കട്ട് ചെയ്തത്. എന്നുവെച്ചാൽ പുള്ളിക്ക് മനസ്സിലായത് ഇനി നടക്കില്ല എന്ന്. അപ്പോൾ ഇതുപോലെ തന്നെ കുറേ സ്കാംസ് ഇന്ത്യ ബേസ് ചെയ്തിട്ട് നടക്കുന്ന കുറേ സ്കാംസ് ഉണ്ട്. ഇപ്പോൾ യൂട്യൂബിൽ തന്നെ നമ്മൾ സെർച്ച് ചെയ്ത ഈ സ്കാംസൊക്കെ റെക്കോർഡ് ചെയ്യണം, സ്കാമറിനെ സ്കാം ചെയ്തു എന്നും പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇങ്ങനത്തെ സ്കാംസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവർ പറയും നമ്മുടെ വിൻഡോസിനകത്ത് ഹാർഡ്വെയർ നമ്മുടെ ഇതിനകത്ത് വന്നിട്ട് എന്തെങ്കിലും ആഡ് വരും. അപ്പോൾ ഈ ആഡിനകത്ത് ചിലപ്പോൾ അവരൊരു ഫോൺ നമ്പർ വരും, നമ്മൾ ആ ഫോൺ നമ്പറിനെ ട്രസ്റ്റ് ചെയ്തിട്ട് വിളിക്കും. ഇങ്ങനെ എന്തെങ്കിലും വൈറസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരിക്കും ആഡ് വരണത്, നമ്മുടെ ക്രോമിനകത്തോ അല്ലെങ്കിൽ ഫയർഫോക്സിനകത്തോ ഏത് ബ്രൗസറാന്ന് വെച്ചാൽ വരണത്. എന്നിട്ട് നമ്മൾ ആ കോളിൽ അവരെ വിളിക്കും. വിളിക്കുമ്പോൾ അവർ ഭയങ്കര കൺവിൻസിങ് ആയിട്ട് ഓരോ കാര്യങ്ങൾ പറയും. നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് അവർ റിമോട്ടായിട്ട് കണക്ട് ചെയ്യും, എന്നിട്ട് അവരോരോ കാര്യങ്ങൾ ചെയ്യും. എന്നിട്ട് അവർ പറയും ഫിക്സ് ചെയ്തു എന്ന് പറയും, കമ്പ്യൂട്ടർ ഫിക്സ് ചെയ്തു, ഇന്ന അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടോളാൻ പറയും. അപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് അവരൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, അവർ ചുമ്മാ ചിലപ്പോൾ എന്തെങ്കിലും ഒരു അവരുടെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാവും, അത് ചുമ്മാ റൺ ചെയ്യും, എന്നിട്ട് അവർ എന്തെങ്കിലും പ്രിൻ്റ് ഔട്ട് ചെയ്യണം, എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിൻ്റ് ഔട്ട് ചെയ്യും, അങ്ങനത്തെ ഒരു സംഭവമാണ് യൂഷ്വലി. അവർ എന്നിട്ട് അതിനെ നമ്മൾ ബിലീവ് ചെയ്തിട്ട് നമ്മൾക്ക് അവർക്ക് പൈസ അയച്ചു കൊടുക്കും. എന്നിട്ട് അവർ നമ്മൾ പൈസ അയച്ചു കൊടുക്കാനായിട്ട് നമ്മൾ ഡിലേ കാണിച്ചാൽ അല്ലെങ്കിൽ അത് പിന്നെ അയക്കാമെന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അവർ അപ്പോൾ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിന് അവർക്ക് റിമോട്ട് ആക്സസ് ഉള്ളതുകൊണ്ട് അവർ നമ്മുടെ ഫയൽസ് ഡിലീറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കേസിലും ഇവരുടെ ആക്സെൻ്റ് ആണ് ഇവരുടെ ഏറ്റവും വലിയ ഫ്ലോ. അപ്പോൾ ഇവർ നമ്മുടെ അടുത്ത് ഇങ്ങനെ കൺവിൻസിങ് ആയിട്ട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴും ഇവരുടെ ആ ഒരു ആക്സെൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ മോശം ആക്സെൻ്റ് ആയിരിക്കും, ഒരു ഗിവ് അവേ പോലെയാണ്. നമുക്കത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും എന്നെ ആൾ ഒരു പ്രോപ്പറായിട്ടുള്ള ജെനുവൻ ആയിട്ടുള്ള ആളല്ലാന്ന്. അപ്പോൾ യൂഷ്വലി ഇങ്ങനത്തെ കോൾസും ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ആ ഒരു കേസ് ഒഴികെ ഫോണിൽ നമുക്ക് വരണ സ്കാംസിൻ്റെ മിക്ക റീസൺ നമ്മൾ നമ്മുടെ ഫോൺ നമ്പർ പബ്ലിക്കായിട്ട് എവിടെയെങ്കിലും ഇടുമ്പോഴാണ്. ഇപ്പോൾ ഒരു നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ സി വിക്കകത്ത് നമ്മൾ എന്തായാലും ഫോൺ നമ്പർ കൊടുക്കേണ്ട ആവശ്യം വരും. അല്ലെങ്കിൽ ഇപ്പോൾ ലിങ്ക്ഡിനകത്ത് ഇടയ്ക്ക് വെച്ച് പബ്ലിക് പ്രൊഫൈലാണെങ്കിൽ അതിനകത്ത് ഫോൺ നമ്പർ ഉണ്ടാകും, ചിലപ്പോൾ ഫേസ്ബുക്കിനകത്ത് പബ്ലിക് പ്രൊഫൈലാണെങ്കിൽ അതിനകത്ത് ഫോൺ നമ്പർ ഉണ്ടാകും. ഇപ്പോൾ ഫോൺ നമ്പർ ഇങ്ങനെ ചില കേസിൽ പബ്ലിക്കായിട്ട് അവൈലബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇവർ റാൻഡം ആയിട്ട് ആൾക്കാർ ഫോൺ നമ്പർ വിളിക്കും ഫോൺ ഇൻഡെക്സിനകത്തൊക്കെ നോക്കിയിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് യൂഷ്വലി ഇവർ ഫോൺ നമ്പേഴ്സ് കണ്ടുപിടിക്കുന്നത്. ഫോൺ നമ്പേഴ്സ് കണ്ടു കിട്ടിയാൽ ഇവർ ആദ്യം ഇങ്ങോട്ട് വിളിക്കും. നമ്മൾ ട്രൂ കോളർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ ബെനിഫിറ്റ് മനസ്സിലാക്കുന്ന അന്നേരമാണ്. എനിക്കിതുപോലെ തന്നെ ഞാൻ ഒരു ഫ്രഞ്ച് നമ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രഞ്ച് നമ്പറിൽ എനിക്ക് അൾജീരിയെന്നും മൊറോക്കോന്നും അങ്ങനെ കുറേ സ്ഥലത്തുനിന്ന് കോൾസ് വരും. കോൾസ് വന്നിട്ട് ഞാൻ എടുക്കാറില്ല, കാരണം ട്രൂ കോളർ ഓൺ ചെയ്യും, ഇതൊരു സ്പാം കോളാണെന്നും പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാനത് എടുക്കില്ല, ഞാൻ അറ്റൻഡ് ചെയ്യാണ്ട് വെക്കും. ചിലപ്പോൾ ട്രൂ കോളർ തന്നെ ക്യാൻസൽ ചെയ്യും സ്പാം എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കാറുണ്ട്. ഇതുപോലെ തന്നെ ഒരു കാര്യം നടന്നത്, ഇങ്ങനെ ഒരു ഫോൺ കോൾ വന്നിട്ട് ഫോൺ എടുത്ത ഒരാൾ ഇതുപോലെ തന്നെ ഇന്ത്യൻസ് ഇൻ ഫ്രാൻസ് എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പുള്ളി പോസ്റ്റ് ചെയ്തു. എന്നൊരു കോൾ വന്നു അൾജീരിയ എന്നായിരുന്നു. എന്നിട്ട് കോൾ വന്നിട്ട് ഇവർ തിരിച്ചു വിളിച്ചപ്പോൾ ആ മാസത്തെ ബിൽ തിരിച്ചു വിളിച്ചപ്പോൾ ആരും എടുത്തില്ല ഒന്നും സംഭവിച്ചില്ല, എന്നിട്ട് അപ്പോൾ തന്നെ കട്ട് ചെയ്തു. പക്ഷെ എന്നിട്ട് ആ മാസത്തെ ഫോൺ ബില്ല് വന്നപ്പോൾ എന്തോ 1000 യൂറോ എക്സ്ട്രാ വന്നു. 1 യൂറോ എന്ന് പറഞ്ഞാൽ 70 രൂപയാണ്. അപ്പോൾ 1000 70,000 രൂപ അന്നത്തെ ബിൽ, ആ മാസത്തെ ബില്ല് വന്നു. സാധാരണഗതിയിൽ ഒരു ബില്ലെന്ന് പറഞ്ഞാൽ ഒരു 5 യൂറോ 8 യൂറോ റേഞ്ചിലൊക്കെയാണ് സാധാരണ സ്റ്റുഡൻസിന് വരുന്നത്. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ആർക്കാണ് എന്താണ് ഗുണമെന്നും അറിയില്ല. ചിലപ്പോൾ ഫോൺ കമ്പനികൾക്കായിരിക്കും ഗുണം, നമ്മൾ അങ്ങോട്ട് ഇത്രയും വലിയ റേറ്റിൽ കോൾ വിളിച്ചപ്പോൾ നമ്മൾ എന്തായാലും പൈസ അങ്ങോട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെയാണോ ഇവർ ബെനിഫിറ്റ് ഉണ്ടാക്കുന്നത്, അതോ എന്താണ് ഇതിൻ്റെ പുറകിലെന്നുള്ളത് ആർക്കും അറിയില്ല. അപ്പോൾ ഇങ്ങനെ കുറേ കേസസ് ഇങ്ങനെ നടക്കുന്നുണ്ട്, കുറേ സ്കാംസ് നടക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഇൻ്റർനെറ്റ് സ്കാംസ് എന്ന് പറഞ്ഞ് കുറച്ചും കൂടെ വേറെ ലെവലാണ്. നമ്മുടെ പണ്ടത്തെ ഇമെയിൽസും നൈജീരിയൻ പ്രിൻസും ഒന്നും ഇപ്പോൾ ഇല്ല എന്നുള്ളത് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാനായിട്ടാണ് ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഇന്നത്തെ പോഡ്കാസ്റ്റിൽ സംസാരിക്കാനായിട്ട് വെച്ചത്. അപ്പോൾ ഇതിന് പുറമെ മെയിനായിട്ട് വേറൊരു കാര്യം പറയാനുണ്ടായിരുന്നത് നമ്മുടെ ലിസ്ണർ സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ചാണ്. അപ്പോൾ കഴിഞ്ഞ പോഡ്കാസ്റ്റ് എപ്പിസോഡ് 3 8 ശേഷം ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഭൂരിഭാഗം ലിസണേഴ്സും ഉള്ളത്. അത് കഴിഞ്ഞിട്ട് ഫ്രാൻസിൽ നിന്നുണ്ട്, എനിക്ക് തോന്നുന്നു ഇവിടുത്തെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ എല്ലാ കൗണ്ടൊക്കെ കൂട്ടിട്ടായിരിക്കും. പിന്നെ ഓസ്ട്രേലിയയിൽ നിന്നുണ്ട്, ജർമ്മനിയിൽ നിന്നുണ്ട്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്നുണ്ട്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നിന്നുണ്ട്, കാനഡയിൽ നിന്നുണ്ട്, തായ്ലൻഡിൽ നിന്നുണ്ട്. അങ്ങനെ കുറേ ലിസണേഴ്സിനെ നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച്. ഇന്ത്യയിൽ നിന്ന് തന്നെ കേരളത്തിൽ നിന്നാണ് 80% ആൾക്കാരും കേട്ടേക്കുന്നത്. പിന്നെ മലയാളികളുള്ള ഏറ്റവും വലിയ ഹബ്ബായ കർണാടകയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ലിസണേഴ്സ് ഉണ്ട്. പിന്നെ ആന്ധ്രാപ്രദേശിൽ നിന്ന് ലിസണേഴ്സ് ഉണ്ട്. കൊച്ചിയിൽ നിന്നാണ് നമ്മൾ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ലിസണേഴ്സ് വന്നേക്കുന്നത്. തൊട്ട് കുറേ തൃശ്ശൂരും മലപ്പുറവും എറണാകുളവും ഉണ്ട്. എറണാകുളം കൊച്ചി ഒന്ന് തന്നെയാണ് വിചാരിച്ചത്, പക്ഷേ ശരി. പിന്നെ കോട്ടയത്തു നിന്നുണ്ട്, കോഴിക്കോടുണ്ട്, ആലപ്പുഴ, കാലടി, അങ്ങനെ കുറേ സ്ഥലത്തു നിന്ന് ലിസണേഴ്സ് കിട്ടിയിട്ടുണ്ട്, പുതിയ ലിസണേഴ്സ്. അപ്പോൾ ഇത് എനിക്ക് തന്നെ കുറച്ചും കൂടെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ആൾക്കാരിലേക്ക് എന്നാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ കൂടുതലായിട്ടും ഈ പോഡ്കാസ്റ്റ് ഇപ്പോൾ കുറേ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. anchor.fm എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോകുമ്പോഴാണ് ഇതിൻ്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത്. anchor.fm/kaecawdo. അപ്പോൾ ഈ വെബ്സൈറ്റിൽ പോകുമ്പോൾ ഈ വെബ്സൈറ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ പോഡ്കാസ്റ്റ് കേട്ടേക്കണേ, 40% ആൾക്കാരും. പിന്നെ ആപ്പിൾ പോഡ്കാസ്റ്റാണ് അതിൻ്റെ പുറകെ, അതിൻ്റെ ഗൂഗിൾ പോഡ്കാസ്റ്റ് ഉണ്ട്, സ്പോട്ടിഫൈ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ സോഴ്സസിൽ നിന്ന് ആൾക്കാർ കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് അറിഞ്ഞതിൽ സന്തോഷം. ഇനിയും എനിക്ക് തോന്നുന്നു ഇനിയും ആൾക്കാരിലേക്ക് എത്താനുള്ള സ്കോപ്പ് ഉണ്ട്. അപ്പോൾ എല്ലാവരും കേൾക്കുന്നവർ നിങ്ങളുടെ ഫ്രണ്ട്സിനെ റെക്കമെൻഡ് ചെയ്യൂ. ഇങ്ങനത്തെ കണ്ടൻറ് ഇഷ്ടമുള്ളവർക്ക് ഈ പോഡ്കാസ്റ്റ് റെക്കമെൻഡ് ചെയ്യൂ. ഇത് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ഒരു ഒരു ന്യൂസ് ഡെലിവറി പോഡ്കാസ്റ്റ് പോലെ ആയിട്ടുണ്ട് ഓൾമോസ്റ്റ്. പക്ഷേ ന്യൂസ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സ് എന്ന് ഞാൻ പറയാറില്ല, പക്ഷേ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ, പക്ഷേ നമ്മുടെ നാടിനും റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചേക്കണത്. അപ്പോൾ ഇതെന്ത് കാറ്റഗറിയിലാണ് പെടുത്തേണ്ടതെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാനിപ്പോൾ പെടുത്തേക്കണ കാറ്റഗറി ന്യൂസ് എന്നാണ്. അപ്പോൾ അത് കൊണ്ട് എല്ലാവരും ഇങ്ങനത്തെ സംഭവങ്ങൾ ഇഷ്ടമുള്ള ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്യൂ. അപ്പോൾ കേക്കടു ഇപ്പോൾ ട്വിറ്ററിനകത്തുണ്ട്, ഇൻസ്റ്റാഗ്രാമിലുണ്ട്, ഫേസ്ബുക്കിലുണ്ട്, യൂട്യൂബിലുണ്ട്, എല്ലായിടത്തും സെയിം യൂസർ നെയിമാണ്. അപ്പോൾ ഇവിടെ ഞാൻ കണ്ടൻറ് അധികം പോസ്റ്റ് ചെയ്യാറില്ല, പക്ഷേ എന്തെങ്കിലും എപ്പിസോഡ് വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സ് വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂതറ തമാശ പോസ്റ്റ് ചെയ്യാനൊക്കെയാണ് ഞാൻ ഈ ഹാൻഡിൽസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. പക്ഷേ എപ്പോഴും anchor.fm/kaecawdo എന്ന് പറഞ്ഞ വെബ്സൈറ്റിലാണ് പോഡ്കാസ്റ്റ് കേൾക്കാനായിട്ട് വരേണ്ടത്. അവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ബാക്കി വെബ്സൈറ്റിലേക്കുള്ള റീഡയറക്ഷൻ ലിങ്കും കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി സ്പോട്ടിഫൈയിലോ അല്ലെങ്കിൽ ആപ്പിൾ പോഡ്കാസ്റ്റിലൊക്കെ നിങ്ങൾ കേക്കിടുവനെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ പോഡ്കാസ്റ്റ് വന്നു എന്നുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. ആ കേസിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേട്ടാൽ മാത്രം മതി, കേട്ടിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് റെക്കമെൻഡും ചെയ്യുക. ഫേസ്ബുക്കിനകത്ത് റെക്കമെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ലൈക്ക് ചെയ്യാനുള്ള, ലൈക്ക് ആൻഡ് ഇൻവൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് റിവ്യൂസ് ഇടാം. കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ ഞാൻ മൊണാക്കോനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ആ പോഡ്കാസ്റ്റിനകത്ത് മൊണാക്കോ ഞാൻ ഫ്രാൻസിലുള്ള സ്റ്റേറ്റ് ആണെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ ഇതെൻ്റെ ഒരു ജനറൽ നോളജിലുള്ള വീക്ക്നെസ് ആണ്. അപ്പോൾ ഇതിനോടൊരു ലിസ്ണറാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്, മൊണാക്കോ സെപ്പറേറ്റ് യൂറോപ്പിലാണ്, ഫ്രാൻസിൻ്റെ നെയ്ബറാണ്, പക്ഷേ ഫ്രാൻസിലല്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിച്ചുകൊണ്ടിരുന്നത് ഇത് ഫ്രാൻസിൻ്റെ ഭാഗമാണ്, കാരണം ഇവർ ലീഗ് വണ്ണിൽ ഫുട്ബോൾ കളിക്കുന്നുണ്ട് മൊണാക്കോ എന്നും പറഞ്ഞ്. അപ്പോൾ അന്നേരം വിചാരിച്ചു ശരി ഇത് ഫ്രാൻസിലായിരിക്കും എന്നുള്ള രീതിയിൽ, ഞാനപ്പോൾ അതിനെക്കുറിച്ച് ചെക്ക് ചെയ്തില്ല. അപ്പോൾ ഇങ്ങനത്തെ കുറേ ഫ്ലോസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കോൺസെപ്റ്റുവൽ റേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പോയിന്റ് ഔട്ട് ചെയ്യണമെങ്കിൽ പോയിന്റ് ഔട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്യുമ്പോൾ പോഡ്കാസ്റ്റ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവുള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഷൗട്ട് ഔട്ടും കൂട്ടത്തിൽ ലഭിക്കും. അപ്പോൾ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ ഈ മിസ്റ്റേക്ക് ചൂണ്ടിക്കാണിച്ചത് ജോയൽ എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പോഡ്കാസ്റ്റിൽ നിങ്ങളുടെ പേര്, നിങ്ങൾക്കൊരു ഷൗട്ട് ഔട്ട് കിട്ടും, എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ കമൻറ്റിനകത്ത് ഇടുവാണെങ്കിലോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയാണെങ്കിലോ ഒക്കെ പോഡ്കാസ്റ്റിന് അറ്റ്ലീസ്റ്റ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ സൈഡിൽ നിന്ന് ഒരു നല്ല റെസ്പോൺസ് ആണ് കിട്ടിയേക്കുന്നത്. അവർ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, അതിപ്പോൾ ഫ്രണ്ട് ആയതുകൊണ്ടാണോന്ന് അറിയില്ല. അപ്പോൾ നിങ്ങളുടെ വാല്യൂബിൾ ഫീഡ്ബാക്കിനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. അവരുടെ ഫീഡ്ബാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ നിങ്ങളുടെ കുറച്ചും കൂടെ അൺബയസ്ഡ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് ആയിരിക്കും. അപ്പോൾ അതിനായിട്ട് ഞാൻ കാത്തിരിക്കണം, നിങ്ങൾ പോഡ്കാസ്റ്റിന് വേണ്ടി കാത്തിരിക്കും. അപ്പോൾ ശരി.